they actually saw Jesus crucified. They actually saw him alive after that.
ഇങ്ങനെ സംസാരിച്ച അപ്പോസ്തലന്മാർ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതും അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതും അവരുടെ കണ്ണുകൊണ്ട് തന്നെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെയും അവർ കണ്ടതാണ്.
That was the main message they proclaimed.
അവർക്ക് സംസാരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശവും അതായിരുന്നു.
That Jesus came to earth, he's taken our sin, he's conquered death.
യേശു ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി വന്നു, അവൻ പാപത്തെ നമുക്ക് വേണ്ടി പാപം പേരുവാൻ വന്നു, അവൻ മരണത്തെ ജയിച്ചു.
And that he is living.
അവൻ ഇന്നും ജീവിക്കുന്നു.
That was the thing that took away all their fear. They opened the doors. They were living in closed doors before.
മുൻപ് ഭയം കൊണ്ട് വാതിലുകൾ അടച്ച് തീരുക്കളായി കഴിഞ്ഞിരുന്ന അവരെ ധൈര്യമുള്ളവരാക്കി. അവരുടെ ഭയം നീക്കിയത് ഈ യേശുവിനെ കുറിച്ച് അവർക്ക് ലഭിച്ച ഉറപ്പാണ്.
There was only one thing that changed their mind, and that was this knowledge that Jesus was alive.
അവരുടെ ജീവിതത്തെ, അവരുടെ വീക്ഷണത്തെ ആകമാനം മാറ്റിയതായിരിക്കുന്ന ഏക കാര്യം ഇതായിരുന്നു, യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ അവരുടെ ശത്രുക്കളെ ഓർത്ത് അവർക്കിനി ഭയമില്ല.
And his suffering on earth didn't matter anymore because Jesus was alive.
ഭൂമിയിൽ അവർ നേരിടേണ്ടി വരുന്നതായിരിക്കുന്ന ഒരു കഷ്ടതയും അവർക്കൊരു വിഷയമായിരുന്നില്ല, കാരണം യേശു ജീവിക്കുന്നു എന്നുള്ളത്.
And even before the day of Pentecost, when they were selecting a 12th disciple to replace Judas Iscariot,
പെന്തക്കോസ്ത് നാളിന് മുൻപ് തന്നെ യൂദാ ഈസ്കര്യോത്താവിന് പകരം മറ്റൊരു അപ്പോസ്തോലനെ അവർ അന്വേഷിച്ച സമയത്ത്
they said it is necessary that we must have one more person to join us.
പന്ത്രണ്ടാമത് ഒരു വ്യക്തി കൂടെ നമ്മോടുകൂടെ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് അവരവിടെ പറയുന്നുണ്ട്.
To be, chapter 1 verse 22, a witness with us of his resurrection.
അങ്ങനെ ഒരാളിനെ കൂടെ പന്ത്രണ്ടാമത്തെ ആളായിട്ട് അവർ അന്വേഷിച്ചതിന്റെ കാരണം 22 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷിയായിത്തീരണം.
Now, in my moving around Christians of all denominations through many years, I don't find that phrase so much.
വർഷങ്ങളായിട്ട് പല ക്രിസ്തീയ വിഭാഗങ്ങളിൽ ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ ഞാൻ സഞ്ചരിച്ചതിൽ നിന്ന് എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ 22 വാക്യത്തിൽ നാം വായിക്കുന്ന ആ പദപ്രയോഗം ഉണ്ടല്ലോ, അവന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷികൾ, അത് അധികം പറഞ്ഞു കേൾക്കാറില്ല.
There's a lot of teaching on what Jesus can do for you and that he died for our sins and all that.
യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും അങ്ങനെ മരിച്ച യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുവാൻ കഴിയുമെന്നും ഒക്കെയുള്ള പഠിപ്പീരുകൾ സർവ്വസാധാരണമാണ്.
ഈവൻ this current teaching on Jesus can heal the sick and make you prosperous,
യേശുവിനെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്നും നിങ്ങളെ സമ്പൽ സമൃദ്ധിയിലേക്ക് നടത്തുവാൻ കഴിയുമെന്നും ഒക്കെ ഇന്ന് പ്രചരിക്കുന്ന ആ ഉപദേശം ആ പഠിപ്പിയിലുണ്ടല്ലോ.
It's always Jesus in heaven who does a lot of things for us here.
സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഭൂമിയിൽ നടക്കുന്ന നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു യേശുവിനെയാണ് പൊതുവെ ചിത്രീകരിക്കുന്നത്.
I believe that the Lord's in heaven and do a lot of things for us.
ഞാനും വിശ്വസിക്കുന്നു കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റവനായിരിക്കുന്ന യേശു സ്വർഗത്തിൽ ഇരിക്കുകയും ഭൂമിയിൽ നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്നുവെന്ന്.
But I believe that all of us need to manifest this reality that Jesus is actually with us wherever we go.
ഞാൻ വിശ്വസിക്കുന്നത് നാം എല്ലാവരും സ്വർഗത്തിൽ ഇരിക്കുന്ന ഒരു യേശുവിനെ അല്ല, മറിച്ച് എവിടെയൊക്കെ നാം ജീവിക്കുന്നോ സഞ്ചരിക്കുന്നോ നമ്മോടൊത്ത് നമ്മോടൊരുമിച്ച് നടക്കുന്ന ഒരുവിധത്തിലേറ്റ യേശുവിനെയാണ് നാം അറിയേണ്ടത്.
The last phrase in Matthew chapter 28 is, Lo, I am with you always, even unto the end of the age.
മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, യേശു പറഞ്ഞ വാക്കുകള്, ഇതാ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്.
That's not a promise for everybody.
അത് എല്ലാവർക്കുമുള്ള വാഗ്ദത്തം അല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ.
He said in Matthew 28, all authority in heaven and earth is given to me.
മത്തായിയുടെ സുവിശേഷത്തിന്റെ 28-ാമത്തെ ഇതേ അധ്യായത്തിൽ യേശു ഇങ്ങനെയും പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
Verse 18.
അത് 18-ാമത്തെ
വാക്യം. He said, go into all the world, make disciples in every nation.
തുടർന്ന് കർത്താവ് പറയുന്നത്, അതുകൊണ്ട് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട സകല ജാതികളുടെയും ഇടയിൽ ശിഷ്യന്മാരെ ഉണ്ടാക്കിക്കൊള്ളുക.
Baptize them in the name of the Father, Son, and Holy Spirit.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ശിഷ്യത്വത്തിന് വേണ്ടി തീരുമാനിച്ചവരെ സ്നാനപ്പെടുത്തുക.
Teach them to do everything I have commanded you.
ഞാൻ നിങ്ങളോട് പ്രമാണിക്കുവാനായിട്ട് കൽപ്പിച്ചത് എല്ലാം അനുസരിപ്പാനായിട്ട് അവരെ പഠിപ്പിക്കുക.
If you do that,
നിങ്ങൾ അങ്ങനെ ചെയ്താൽ,
I am with you always unto the end of the age.
അതിന്റെ തുടർച്ചയായിട്ടാണ് യേശു ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ.
That's something which only preachers do who travel here and there.
ധാരാളം യാത്ര ചെയ്ത ദൈവവചനം പ്രസംഗിക്കുന്നവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ നാം ഇവിടെ വായിച്ചത്?
എവ്രി വൺ ഓഫ് അസ് ഹിയർ ക്യാൻ ഫുൾഫിൽ ദാറ്റ് മിനിസ്ട്രി.
കർത്താവ് യേശു ഒടുവിലായിട്ട് പറഞ്ഞ ആ ശുശ്രൂഷയുണ്ടല്ലോ നാം വായിച്ച ഇപ്പോൾ പറഞ്ഞ കാര്യം, അത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ചെയ്യുവാൻ കഴിയും.
യു സിസ്റ്റേഴ്സ്, യു ഹാവ് ചിൽഡ്രൻ അറ്റ് ഹോം.
വീട്ടിൽ കുഞ്ഞുങ്ങളുള്ള സഹോദരിമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്.
യു വാണ്ട് ടു മേക്ക് ദം ഡിസൈപ്പിൾസ്.
നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ യേശുക്രിസ്തുവിന്റെ ശിഷ്യരാക്കുവാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടോ?
ദാറ്റ്സ് യുവർ മിനിസ്ട്രി, മേക്ക് ഡിസൈപ്പിൾസ്.
അങ്ങനെയെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷ ഏതാണ്? അവരെ യേശുവിന്റെ നല്ല ശിഷ്യരാക്കുക.
ഹൂസ് ഗോയിങ് ടു ഡു ദാറ്റ്?
ആരാണ് അത് ചെയ്യുവാൻ പോകുന്നത്?
നോട്ട് ദി സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഓർ ദി പ്രീച്ചേഴ്സ്, ഇറ്റ്സ് യു പേരന്റ്സ് അറ്റ് ഹോം.
സൺഡേ സ്കൂൾ അധ്യാപകരോ മറ്റ് സഭയിൽ പ്രസംഗിക്കുന്നവരോ അല്ല, പ്രാഥമികമായിട്ടും അമ്മമാരായിരിക്കുന്ന നിങ്ങൾക്കാണ് ഈ മഹനീയമായ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുന്നത്.
ഐ വാണ്ട് ടു ആസ്ക് ഓൾ ഓഫ് യു പേരന്റ്സ്,
വിളിക്കുന്ന
എല്ലാവരും, ദിസ് റെസ്പോൺസിബിലിറ്റി സീരിയസ്ലി ഫ്രം ടുഡേ. You are appointed by Jesus to make disciples of your children.
ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരോടും ഞാൻ വളരെ ഗൌരവപൂർണമായി ഈ കാര്യം പറയട്ടെ, കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെ ശിഷ്യരായിരിക്കാൻ അവരെ അഭ്യസിപ്പിക്കേണ്ടതിന് നിങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. ആ കൽപ്പന നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്.
From childhood,
ബാല്യപ്രായം മുതൽ തന്നെ നിങ്ങൾ ആ ശിശുവിടെ ചെയ്യണം.
We must keep on praying from the time our baby is conceived in the womb. Lord, let this child seek your kingdom first when he comes out into this world.
അമ്മമാരുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുന്ന സമയം മുതൽ ഞാൻ പറയട്ടെ, കർത്താവേ നീ എനിക്ക് നൽകുവാൻ പോകുന്ന ഈ പൈതല് നിന്റെ രാജ്യവും നീതിയും മുൻവേ അന്വേഷിക്കുന്ന വ്യക്തി ആയിരിക്കണം, ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം.
That's not praying that they should be full-time workers.
അവർ പൂർണ്ണ സമയ ക്രിസ്തീയ പ്രവർത്തകരായിരിക്കണം എന്ന് പ്രാർത്ഥിക്കാനല്ല ഞാൻ പറഞ്ഞത്.
ഇറ്റ്സ് വെരി കോമൺ ഇൻ കേരള ആൻഡ് ഡിഫറെന്റ് പ്ലേസസ് ഫോർ സംബഡി ടു സേ ഐ ഡെഡിക്കേറ്റഡ് ദിസ് ചൈൽഡ് ടു ബി എ സെർവന്റ് ഓഫ് ദി ലോർഡ്.
കേരളത്തിൽ പ്രത്യേകിച്ചും സാധാരണ കേൾക്കാറുള്ള ഒരു കാര്യമാണ്, പല മാതാപിതാക്കന്മാരും പറയാറുണ്ട്, ഞങ്ങളുടെ ഈ കുഞ്ഞിനെ കർത്താവിനായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്.
ദാറ്റ് മീൻസ് ദേ തിങ്ക് ദാറ്റ് പേഴ്സൺ ഷുഡ് ബി എ പ്രീസ്റ്റ് ഓർ എ പാസ്റ്റർ ഓർ സംതിങ് ലൈക് ദാറ്റ്.
അങ്ങനെ പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് അവരുടെ ഈ കുട്ടി ഒരു പുരോഹിതനോ ഒരു ശുശ്രൂഷകനോ ഒരു പാസ്റ്ററോ ഒക്കെ ആകണം, ഇതാണ് കർത്താവിനായിട്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ.
But we know that the greatest apostle Paul, he worked with his own hands, he was earning his own living and serving the Lord.
നാം അറിയുന്ന ഏറ്റവും വലിയ അപ്പോസ്തലനായിരുന്ന പൗലോസ് പോലും തന്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്തിയവനായിരുന്നു.
So we got to get rid from this mind that certain only those who give up their jobs can serve the Lord.
അവരുടെ ഭൌതികമായിരിക്കുന്ന ജോലികളൊക്കെ ഉപേക്ഷിച്ച് മുഴുവൻ സമയവും കർത്താവിന്റെ വേല ചെയ്യുന്നവർ മാത്രമാണ് കർത്താവിനെ സേവിക്കുന്നത് എന്നുള്ള ധാരണ നമ്മുടെ ചിന്തയിൽ നിന്ന്
മാറ്റി. ദാറ്റ് ഈസ് ട്രൂ, ദെൻ പോൾ വാസ് നോട്ട് എ സെർവന്റ് ഓഫ് ദി ലോർഡ്.
അങ്ങനെ ജോലിയൊന്നും ചെയ്യാതെ സുവിശേഷം മാത്രം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് ആണ് കർത്താവിന് വേലയെങ്കിൽ പൗലോസ് കർത്താവിന് ശുശ്രൂഷക്കാരനായിരുന്നില്ല.
സോ യു കൻ പ്രേ ദാറ്റ് യുവർ ചൈൽഡ് വിൽ സീക്ക് ഗോഡ്സ് കിംഗ്ഡം ഫസ്റ്റ്.
അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യം നിങ്ങളുടെ കുഞ്ഞ് ആദ്യം എല്ലാറ്റിലും മുന്നമേ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്നവനാകണം.
മേക്ക് യുവർ ചിൽഡ്രൻ ഡിസൈപ്പിൾസ്.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ യേശുവിന്റെ ശിഷ്യരായി തീരും.
ആൻഡ് യു പ്രേ ദാറ്റ് ദേ വിൽ കം ടു ദ പ്ലേസ് വൺ ഡേ വേർ ദേ വാണ്ട് ടു ബി ബാപ്റ്റൈസ്ഡ്.
ഒരു സന്ദർഭം അവരുടെ ജീവിതത്തിൽ വേഗത്തിൽ വരണം, അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന സമയം.
ഫ്രം ചൈൽഡ്ഹുഡ് ഇറ്റ് ഓൾസോ സേസ് ടീച്ച് ദം ടു ഡു എവറിതിങ് ദാറ്റ് ജീസസ് കമാൻഡ്.
നാം മത്തായി 28 ഒടുവിൽ വായിച്ചതുപോലെ യേശു ചെയ്യുവാനായിട്ട് പ്രമാണിക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നതൊക്കെയും അവരെ ബാല്യപ്രായം മുതലേ
പഠിപ്പിക്കാൻ,
സത്യം മാത്രം സംസാരിക്കുവാനും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുവാനും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ
പഠിപ്പിക്കാൻ,
മറ്റുള്ളവരെ കുറിച്ച് ദൂഷണം പറയാതിരിക്കുവാൻ.
If you are as a father or mother, do that. The Lord says, I am with you always, to the end of the age.
മാതാപിതാക്കന്മാരെ നിലയിൽ നിങ്ങൾ ഈ ദൌത്യം, ഈ ശുശ്രൂഷ നിർവഹിക്കുകയാണെങ്കിൽ കർത്താവിന്റെ വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്. ലോകാവസാനത്തോളം അവൻ നിങ്ങളോട് കൂടെ ഉണ്ട്.
When I stand in the pulpit, I say, Lord, I want you to stand with me. That's most important for me.
ഞാൻ ദൈവത്തോട് സംസാരിക്കുവാൻ എപ്പോൾ എഴുന്നേറ്റ് നിന്നാലും എന്റെ ഹൃദയത്തിലെ പ്രാർത്ഥന ഇതാണ്, കർത്താവേ, ഞാൻ സംസാരിക്കുവാൻ നിൽക്കുമ്പോൾ നീ എന്നോട് കൂടെ നിൽക്കണം. അങ്ങനെ നിന്നാൽ എനിക്കത് മതി.
If you stand with me, then I'm not worried about anything.
നീ എന്നോട് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ, സംസാരിക്കുമ്പോൾ നിന്റെ സാന്നിധ്യം എനിക്കുണ്ടെങ്കിൽ, എനിക്ക് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല.
I'm not worried even if I've got nothing to say. If you're with me,
എനിക്ക് പറയുവാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ പോലും നീ എന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കത് മതി, എനിക്കത് മതി.
You'll tell me what to say, what not to say.
എന്റെ കൂടെ അവിടുന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ് പറയേണ്ടത്, എന്ത് പറഞ്ഞുകൂടാ, ഇതൊക്കെ നീ എന്നോട് തന്നെ പറഞ്ഞു തരുമല്ലോ.
If I travel in a plane or a train or a car, I say, Lord, I want you to be with me always.
ഞാൻ ഒരു കാറിലോ ട്രെയിനിലോ വിമാനത്തിലോ എങ്ങനെ യാത്ര ചെയ്താലും എന്റെ ഏക പ്രാർത്ഥന ഇതാണ്, കർത്താവേ, നീ എന്റെ കൂടെ ഉണ്ടായിരിക്കണം എപ്പോഴും.
That's most important.
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
I'm not worried if there's a crash or an accident. If Jesus is with me, I'm ready to face any accident.
ഒരു വിമാന അപകടമോ ഒരു കാറ് അപകടമോ റോഡ് അപകടമോ ഉണ്ടായാലും എനിക്ക് അതിനെക്കുറിച്ച് മനപ്രയാസമില്ല, യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ.
That must be the greatest longing of your life.
നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഏറ്റവും വലിയ വാഞ്ച ഇതായിരിക്കണം, യേശുവിന്റെ സാന്നിധ്യം, അവൻ എന്നോടുകൂടെ ഉണ്ടായിരിക്കണം.
And it is for this purpose that he sent the Holy Spirit.
ഈ വാഗ്ദത്തം, യേശുവിന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ വേണ്ടിയാണ് പിതാവിനോട് വാങ്ങി അവൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നു, 16 വാക്യം, യോഹന്നാൻ 14:16.
I will ask the Father and he'll give you another helper.
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ എന്നേക്കും നിങ്ങളോട് ഇരിക്കേണ്ടതിന് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്കായിട്ടയക്കും.
And that's the Spirit of truth whom the world cannot receive.
ലോകത്തിന് സ്വീകരിക്കാൻ കഴിയാത്ത സത്യത്തിന്റെ ആത്മാവാണ് ആ കാര്യസ്ഥൻ.
And he talks about this coming of the Holy Spirit who will be in, now he's only outside you. But afterwards he'll be inside you in verse 17.
പദ്യ വാക്യത്തിൽ യേശു പറയുന്നതിന്റെ താൽപര്യം ഇതാണ്, ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലല്ലാത്ത വെളിയിൽ നിങ്ങൾ സ്പർശിക്കുന്ന ആ പരിശുദ്ധാത്മാവ്, സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങളോട് എന്നേക്കും വസിക്കും.
That's the difference between the Old Testament and the New Testament there in verse 17.
പദ്യ വാക്യത്തിൽ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ജീവിതം സംബന്ധിച്ചുള്ള വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും.
That there he was with them. Now he's going to be inside them from the day of Pentecost.
പഴയനിമകാലം മുഴുവനും പെന്തക്കോസ്ത് നാൾ വരെയും ഈ ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ യേശു അവരോട് കൂടെ ഉണ്ടായിരുന്നു നമുക്കറിയാം. എന്നാൽ ഈ ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ കർത്താവ് അവരുടെ ഉള്ളിലായി.
And then he also referred to this coming of the Holy Spirit in another way.
പരിശുദ്ധാത്മാവിന്റെ വരവിനെക്കുറിച്ച് വേറൊരു നിലയിലും കർത്താവ് സംസാരിച്ചിട്ടുണ്ട്.
He brought the Father and the Son also there.
അവിടെ പുത്രനെയും അവിടെ കർത്താവ് പരാമർശിക്കുന്നു, പിതാവിനെയും അവനെ കൊണ്ടുവരുന്നുണ്ട്.
He said, I won't leave you as orphans. That means you're going to have a father.
ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് കർത്താവ് പറയുമ്പോൾ അവൻ അർത്ഥമാക്കുന്നത് എന്താണ്? നിങ്ങൾക്കൊരു പിതാവ് ഉണ്ടായിരിക്കും.
So the coming of the Holy Spirit is suddenly going to give you a father so that you're never an orphan or insecure anymore.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങളുടെ അനാഥത്വം മാറും, നിങ്ങൾക്കൊരു പിതാവ് ഉണ്ടായിരിക്കും.
You know, I have met orphans in my life who sometimes, no matter how much we help them and care for them, they get the feeling, I don't have anybody in the world.
ചില അനാഥരെ, കുഞ്ഞുങ്ങളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എത്രമാത്രം നമ്മളവരെ സ്നേഹിച്ചാലും അവർക്ക് വേണ്ടി കരുതിയാലും ചില സമയങ്ങളിലെങ്കിലും അവരുടെ മനസ്സിനെ വളരെ വിഷമിപ്പിക്കുന്ന ഈ ചിന്തയാണ്, ലോകത്തിൽ എനിക്ക് ആരുമില്ല.
Because when they were very small, both their parents died.
വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മതവിവാക്കന്മാർ രണ്ടുപേരും അവർക്ക് നഷ്ടപ്പെട്ടവരാണ്.
Somebody else brought them up and they didn't probably bring them up in a loving way.
അവരെ വളർത്തിക്കൊണ്ടുവന്നത് മറ്റ് ആരോ ആയിരുന്നു. അവർ വേണ്ടവണ്ണം കരുണയോ സ്നേഹമോ അവരോട് കാണിച്ചിട്ടുണ്ടാവില്ല.
Even if they come to our church and we take care of them.
അവർ ദൈവത്തിന്റെ സഭയിൽ വരികയും ഞങ്ങൾ അവരെ എത്രയധികം കരുതുകയും ചെയ്താലും
they always feel I don't know how long these people will take care of me.
അവരുടെ മനസ്സിൽ കൂടെ കൂടെ വരുന്ന ചിന്ത ഇതായിരിക്കാം, ഈ സഹോദരങ്ങളൊക്കെ എത്ര നാള് എന്നെ ഇങ്ങനെ കരുതും, എത്ര നാള് എനിക്ക് ആരെങ്കിലും ഉണ്ടായിരിക്കും.
I really don't have anybody in the world.
ഈ ലോകത്തിൽ എനിക്ക് എന്റെ സ്വന്തം എന്നെ സ്നേഹിക്കുന്നെന്ന് പറയാൻ ആരുമില്ല.
These are kind brothers and sisters, but I don't know, one day they may get fed up of me.
വളരെ കരുണയുള്ളതായിരിക്കുന്ന സഹോദരന്മാരാണ് ഇവരൊക്കെ, പക്ഷേ എത്ര നാള് നീണ്ടു നിൽക്കും, ഒരു ദിവസം അവരും അവർക്കും മടുക്കുമായിരിക്കും എന്നെ.
A lot of believers are like that.
വിശ്വാസികൾ ധാരാളം പേരും ഈ ചിന്തകളുള്ളവരാണ്.
They come to the church.
അവർ സഭയിൽ വരുന്നവരാണ്.
They see very kind brothers and sisters.
വളരെ ദയാപൂർണരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ അവർ കാണുന്നു.
And they are very thankful for all these kind brothers and sisters who do so many things for them.
അവർക്ക് വേണ്ടി പല നന്മകളും ചെയ്യുന്ന കരുണയുള്ളതായിരിക്കുന്ന ഈ വ്യക്തികളെ കുറിച്ചൊക്കെ അവർ വളരെ നന്ദിയുള്ളവരുമാണ്.
They always feel, okay, as long as these people are here, I'm secure. But supposing they are not here, what will happen to me?
അവരെ എങ്കിലും അവരെ അലട്ടുന്നതായിരിക്കുന്ന ഒരു ചിന്തയുണ്ട്, ഈ നല്ല സഹോദരങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പം ഞാൻ സുരക്ഷിതനാണ്, പക്ഷേ എന്നും അവരുണ്ടായെന്ന് വരില്ലല്ലോ, അവരില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും?
If you look in your heart, you'll find that little bit of insecurity there, even in your heart.
ഇന്ന് രാവിലെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിച്ചാൽ മിക്കവാറും ഈ തരത്തിലുള്ള അല്പം എങ്കിലും ഒരു അരക്ഷിത ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം.
I grew up in a very loving home. I'm not an orphan. I had a father and mother.
ഞാൻ വളരെ സ്നേഹം നിറഞ്ഞ ഒരു ഭവനാന്തരീക്ഷത്തിൽ വളർന്നവനാണ്. ഞാൻ ഒരു അനാഥനായിട്ടല്ല വളർന്നു വന്നത്.
I had a father and mother who sacrificed everything for me.
എനിക്ക് വേണ്ടി അവരുടെ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളെയൊക്കെ ത്യജിച്ച മാതാപിതാക്കന്മാർ എനിക്കുണ്ടായിരുന്നു.
But in spite of that, when I was a Christian, I was very insecure.
അങ്ങനെയുള്ള ഒരു ഭവനത്തിൽ മാതാപിതാക്കന്മാരോടൊത്ത് വളർന്നു വന്ന ഞാനും ഞാൻ തന്നെ ഒരു ക്രിസ്ത്യാനിയായി ദൈവബദലായി തീർന്നു കഴിഞ്ഞ ആദ്യ നാളുകൾ വളരെയധികം ഒരു അരക്ഷിത ബോധമുള്ളവനായിട്ടാണ് ജീവിച്ചത്.
Till God opened my eyes to see that I had a daddy in heaven.
എനിക്കൊരു സ്വർഗീയ പിതാവ്, എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവ് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കാണുവാൻ എന്റെ കണ്ണുകളെ ദൈവം തുറക്കുന്നത് വരെ ഞാൻ ആ അവസ്ഥയിൽ തുടർന്നു.
That's what brought faith in my heart.
എന്റെ ഹൃദയത്തിൽ വിശ്വാസം കൊണ്ടുവന്നത് ഈ വെളിപ്പാടാണ്, ഈ ദർശനമാണ്.
So many years I had a big problem. Everybody talked about faith, but I never could have faith.
ക്രിസ്ത്യജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ പല വർഷങ്ങൾ മറ്റുള്ളവർ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴൊന്നും എനിക്ക് എന്റെ ഹൃദയത്തിൽ വിശ്വാസമില്ല, ഞാൻ എപ്പോഴും ബുദ്ധിമുട്ടുന്നവനായിരുന്നു, സുരക്ഷിത ബോധമില്ലാത്തവനായിരുന്നു.
Justified about how they got something from God by faith.
വിശ്വാസ നിമിത്തം ദൈവത്തിൽ നിന്നും ചിലത് പ്രാപിച്ചവർ അവരുടെ സാക്ഷ്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഞാൻ വളരെ ഭാരപ്പെട്ടിരുന്നു.
ഈവൻ ടു ബി ഷുവർ ഓഫ് മൈ സാൽവേഷൻ ഐ ടുക്ക് അബൌട്ട് 6 ഇയേഴ്സ്.
എന്റെ രക്ഷയെക്കുറിച്ച് തന്നെ ഒരു ഉറപ്പ് എന്റെ ഉള്ളിൽ ലഭിക്കുവാൻ ഏതാണ്ട് 6 വർഷം എടുത്തു.
ഐ തിങ്ക് ഐ മസ്റ്റ് ഹാവ് ഫസ്റ്റ് ആസ്ക്ഡ് ജീസസ് ടു കം ടു മൈ ഹാർട്ട് വെൻ ഐ വാസ് അബൌട്ട് 13.
എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു 13 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് കർത്താവ് യേശു എന്റെ ഹൃദയത്തിലേക്ക് വരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചത്.
I never had any spectacular change.
അത്ഭുതകരമായിരിക്കുന്ന വലിയ മാറ്റങ്ങളൊന്നും ആ സമയത്ത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല.
You know, a 13-year-old child was born brought up in a God-fearing home. What change can you expect when Jesus comes into his heart?
ദൈവഭക്തിയുള്ളതായിരിക്കുന്ന ഒരു ഭവനത്തിൽ ചെറുപ്പം മുതലേ വളർന്നു വന്ന 13 വയസ്സുകാരനായ ഒരാള് യേശു ഹൃദയത്തിൽ വരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് എന്ത് മാറ്റമാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നത്?
I wasn't killing anybody or robbing banks or any such thing.
ഞാൻ ബാങ്കുകളിൽ അടിക്കുകയോ ആരെങ്കിലും കൊലപാതകം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു.
Even before I was converted, I never got out of bed without praying.
ഞാൻ വീണ്ടും ജനനം പ്രാപിക്കുന്നതിന് മനസാന്തരപ്പെടുന്നതിന് മുൻപും എന്റെ കിടക്കയിൽ നിന്ന് രാവിലെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കൊള്ളായിരുന്നു.
Never. I read my Bible, went to church every Sunday.
മുടങ്ങാതെ ദൈവവചനം വായിക്കുകയും പള്ളിയിൽ മുടങ്ങാതെ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ബാലനായിരുന്നു ഞാൻ.
One day I accepted Jesus. I continued to do the same things.
ഞാൻ യേശുവിനെ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും കർത്താവിനെ വിശ്വസിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം ഞാൻ ചെയ്തിരുന്ന ഈ നല്ല കാര്യങ്ങൾ തന്നെ ഞാൻ ചെയ്തു വന്നു.
I never cheated in my school examinations even before I was converted.
ഞാൻ മനസാന്തരപ്പെടുന്നതിന് മുൻപും ഏതെങ്കിലും ഒരു പരീക്ഷയിൽ ഞാൻ കോപ്പി എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല.
I never stole anybody's pen or pencil or anything.
ആരുടെയെങ്കിലും പെൻസിലോ പേനയോ ഒന്നും മോഷ്ടിച്ചെടുക്കുന്ന ഒരു കാര്യവും ഉണ്ടായിട്ടില്ല.
I accepted Jesus, I was just the same afterwards.
യേശുവിനെ ഞാൻ സ്വീകരിച്ചതിന് ശേഷവും അതുകൊണ്ട് മോശ സ്വഭാവങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനില്ലാത്ത എന്റെ ജീവിതത്തിൽ പ്രകടമായ ഒരു മാറ്റവും ഇല്ലായിരുന്നു.
I was unsure.
അതുകൊണ്ട് തന്നെ എന്റെ ഹൃദയത്തിൽ ഈ ഒരു ബോധ്യത്തിന്റെ കുറവുണ്ടായിരുന്നു. കർത്താവ് എന്നെ സ്വീകരിച്ചോ?
നെക്സ്റ്റ് മീറ്റിംഗ് ജസ്റ്റ് ബി ഷുവർ ഐ ഷുഡ് ലോർഡ് കം ടു മൈ ഹാർട്ട്.
അതുകൊണ്ട് അടുത്ത ഒരു മീറ്റിംഗിലും ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് ഉറപ്പാക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ.
ജസ്റ്റ് ഇൻ കേസ് ഐ ഡിഡ്ന്റ് സേ ഇറ്റ് പ്രോപ്പർലി ദി ഫസ്റ്റ് ടൈം.
ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോ പറഞ്ഞ രീതി ഒരുപക്ഷെ ശരിയായില്ലെങ്കിലോ, അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചിരുന്നു.
ഐ വാസ് സോ ഇഗ്നോറന്റ്, ഐ തോട്ട് ഇറ്റ്സ് എ പർട്ടിക്കുലർ ഫോർമുല, ഇഫ് ഐ റിപ്പീറ്റ് ഇറ്റ് കറക്റ്റ്ലി ഓൺലി ഇറ്റ് വിൽ ഹാപ്പൻ.
ആ സമയത്ത് എന്റെ ബാല മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത അതായിരുന്നു, യേശു ഹൃദയത്തിലേക്ക് വരുവാൻ, വീണ്ടും ജനം പ്രാപിക്കുവാൻ ഒരു പ്രത്യേക നിലയിലുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ച് പറഞ്ഞെങ്കിലേ അത് നടക്കുള്ളായിരിക്കും. അത് ശരിയാകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ആവർത്തിച്ച് പിന്നെയും പറഞ്ഞു.
ഐ നോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്.
എന്നാൽ ഇന്ന് എനിക്കറിയാം അങ്ങനെയുള്ള പ്രത്യേക ഭാഷാ പ്രയോഗങ്ങളോ വാക്കുകളോ ഒന്നുമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തെ
രൂപാന്തരപ്പെടുന്നത്.
അപ്പോസ്തല പ്രവൃത്തികൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്കറിയാം, ആ കാലത്ത് അപ്പോസ്തലന്മാർ യേശുവിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരോട് ഹൃദയത്തിലേക്ക് യേശു വരാൻ നിങ്ങൾ പറയണം എന്നേ പറഞ്ഞില്ല.
ഇൻഫാക്ട് ദാറ്റ് എക്സ്പ്രഷൻ ഈസ് നെവർ ഫൗണ്ട് എനിവേർ ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ്.
മാത്രമല്ല പുതിയ നിയമത്തിൽ ഒരിടത്തു പോലും യേശുവെ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ അങ്ങനെയുള്ള ഒരു പദപ്രയോഗമേ കാണുന്നില്ല.
ഹൗ ഡു ദേ ഗെറ്റ് സേവ്ഡ്?
പിന്നെ എങ്ങനെയാണ് ഇവരെ രക്ഷിക്കപ്പെടുന്നത്?
ഹൂവെവർ വിൽ കോൾ അപ്പോൺ ദി നെയിം ഓഫ് ദി ലോർഡ് വിൽ ബി സേവ്ഡ്. ദാറ്റ്സ് വാട്ട് ദി പ്രീച്ചർ.
ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ പ്രസംഗിച്ചതായിരുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും.
ഫോർ 6 ഇയേഴ്സ് ഐ വാസ് ടോസ്ഡ് അബൌട്ട് ലൈക്ക് ദിസ് ലൈക്ക് ആൻ ഓർഫൻ.
എന്നാൽ 6 വർഷക്കാലം ഒരു അനാഥനെ പോലെ എന്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ അസ്ഥിരനായിട്ട് തുടരുക.
വൺ ഡേ ഐ റെഡ് ദിസ് വേഴ്സ് ഇൻ ജോൺ 6:37, ഹിം ദാറ്റ് കമ്മറ്റ് ടു മീ ഐ നെവർ കാസ്റ്റ് ഔട്ട്.
ഒരു ദിവസം യോഹന്നാന സുവിശേഷം 6 37 വാക്യം, ശക്തിയോടെ എന്റെ ഹൃദയത്തിലേക്ക് വന്നു, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല.
See, I'm very afraid of even saying what you heard just now, that the word of God came strongly to my heart.
ഈ വചനം വളരെ ശക്തിയോടെ എന്റെ ഹൃദയത്തിലേക്ക് വന്നു എന്ന് പോലും പറയാൻ എനിക്ക് ഭയമാണ്.
Because somebody hears that and says, what does that mean? Word of God came strongly to Brother Zach's heart. I've never had anything like that.
ഒരുപക്ഷെങ്കില് ഇത് സഹോദരൻ പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ ചേർത്ത് പറഞ്ഞതാണ്. എന്നാൽ അങ്ങനെ ശക്തിയോടെ ദൈവത്തിനൊരു വചനം എന്റെ ഉള്ളിലേക്ക് വന്നു എന്നിങ്ങനെ ഞാൻ പറഞ്ഞ വാക്കുകൾ കേട്ടാലും നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, അങ്ങനെ ഒരു സഹോദരന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ.
I just read and I don't feel anything strongly coming into my heart. I just read it.
ഞാൻ യോഹന്നാന സുവിശേഷത്തിൽ ഇതേ വാക്യം ഞാൻ വായിക്കുന്ന സമയത്ത് എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, അങ്ങനെ ഒരു കാര്യം വായിക്കുന്നു, വേറെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ.
Faith is a very simple thing.
എന്നാൽ ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, വിശ്വാസം എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്.
I want to especially help the young people here this morning and children.
പ്രത്യേകിച്ച് ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ, കൌമാരപ്രായത്തിലുള്ളവർ, നിങ്ങളെ സഹായിപ്പാനായി ഉത്സാഹിപ്പാനായി ഞാൻ ഈ വാക്കുകൾ പറയട്ടെ.
Don't think faith is some strange thing that you have to struggle a long time to get.
വളരെ നാളത്തെ കഠിന അധ്വാനം, മൽപ്പിടുത്തത്തിന് ശേഷം നിങ്ങളുടെ കയ്യിൽ വരുന്ന എന്തോ ഒന്നാണ് വിശ്വാസം എന്നുള്ള ചിന്ത നിങ്ങൾ സൂക്ഷിക്കരുത്.
You know, this morning you exercised faith.
നിങ്ങൾക്കറിയാമോ, ഇന്ന് രാവിലെയും നിങ്ങൾ വിശ്വാസത്തിൽ ചില കാര്യങ്ങൾ ചെയ്തവരാണ്.
When you got into a train or a bus or an auto rickshaw or a car or anything, you believed that would take you safely.
ഇന്ന് ഈ മീറ്റിംഗിന് വേണ്ടി ഇവിടെ വരുവാൻ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു കാറിലോ ഓട്ടോറിക്ഷയിലോ ട്രെയിനിലോ എങ്ങനെയാണെങ്കിലും ബസ്സിലോ നിങ്ങൾ യാത്ര ചെയ്ത് വന്ന ബസ്സിലോ വാഹനത്തിൽ കയറിയ സമയത്ത് നിങ്ങൾ ഈ കാര്യം വിശ്വസിച്ചു, ഈ വാഹനം നിങ്ങളെ കോട്ടയത്ത് കൊണ്ടുവരും.
യു ഗോട്ട് ഇൻ ടു ദാറ്റ് വെഹിക്കിൾ ഇൻ ഫെയ്ത്ത്.
നിങ്ങൾ ആ വാഹനത്തിൽ കാലുകുത്തി എടുത്ത് പ്രവേശിച്ചത് വിശ്വാസത്തോടെയാണ് അല്ലേ?
When you crossed a bridge, you had faith that bridge will not collapse.
നിങ്ങൾ ഏതെങ്കിലും ഒരു പാലത്തിലൂടെ നടന്ന് അക്കരെ പോകുന്ന സമയത്തും വിശ്വാസത്തോടെയാണ് നിങ്ങൾ അത് ചെയ്യുന്നത്, ആ പാലം തകർന്ന് നിങ്ങൾ താഴെ പോവുകയില്ലെന്ന്.
Now across that river, if you have just a wooden log there, you may not have faith.
എന്നാൽ ഈ വലിയ നദിയുടെ മുകളിൽ ഒരു ചെറിയ മരത്തടി മാത്രമേ ഇട്ടിട്ടുള്ളെന്ന് വരികയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കടക്കാനുള്ള ധൈര്യം ഉണ്ടായെന്ന് വരികയില്ല.
But when it's a strong concrete bridge, you have a lot of faith over the same river.
നദി അത് തന്നെയാണെങ്കിലും ആ ഒറ്റ തടി പാലത്തിന് പകരം ഒരു നല്ല കോൺക്രീറ്റ് പാലം അവിടെ ഉണ്ടെന്ന് വരികയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്.
Your faith is not inside you.
അതുകൊണ്ട് തന്നെ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വിശ്വാസം എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യമല്ല.
Your faith is in that concrete bridge.
നിങ്ങളുടെ വിശ്വാസം ആ ബലവത്തായ പാലത്തിലാണ്.
Not in this wooden log.
ഈ ഒറ്റത്തടി പാലത്തിലല്ല, അതിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല.
It's like a bank here that has lasted 100 years, another bank that started yesterday. You have faith in one but no faith in the other.
അതിങ്ങനെ പറയുന്ന പോലെയാണ്. അതായത് 100 വർഷം ആയിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കും ഇന്നലെ തുടങ്ങിയ ഒരു പുതിയ ബാങ്കും തമ്മിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസത്തിന് വ്യത്യാസമില്ല. നിങ്ങൾ നിങ്ങളുടെ പകുതി സമ്പാദ്യം ആദ്യത്തെ ബാങ്കിലും പകുതി മറ്റേ ബാങ്കിലും ഇടാൻ നിങ്ങൾ ഒരു നിങ്ങളുടെ പണം മുഴുവനും ഈ 100 ഒരു 100 രണ്ടായിട്ട് നിലനിൽക്കുന്ന ഈ ഉറപ്പുള്ള ബാങ്കിലെ
ഇടും.
ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നിങ്ങൾ ആ ബാങ്കിലായിരിക്കും
നിക്ഷേപിക്കുന്നത്.
നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആ വളരെ പഴക്കം ചെന്ന ബാങ്ക്, ഉറപ്പുള്ള ബാങ്ക് നിങ്ങൾക്ക് പണം തിരികെ നൽകും എന്നുള്ള ആ വിശ്വാസം നിങ്ങൾക്കുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബോധപൂർവ്വം അല്ലെങ്കിലും അനുദിന ജീവിതത്തിൽ നാം എല്ലാം വിശ്വാസത്തിന് ചുവടുകൾ വെക്കുന്നവരാണ്.
When you sleep at night, you have faith, the doors are locked, the thieves will not come in.
രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്തും വിശ്വാസത്തിന്റെ ഉറക്കമാണ്, കാരണം വാതിലുകൾ അടച്ചിരിക്കുന്നു, കള്ളന്മാരൊന്നും പൊളിച്ചകത്ത് കയറുകയില്ല എന്നുള്ള വിശ്വാസത്തിലല്ലേ നിങ്ങൾ ഉറങ്ങുന്നത്? അല്ലെ ഉറങ്ങാൻ പറ്റുമോ?
You try sleeping one night with all your doors and windows open.
നിങ്ങളുടെ വാതിലുകളും ജനലുകളും എല്ലാം തുറന്നിട്ടിട്ട് ഒരു ദിവസം രാത്രിയിൽ ഒന്ന് ഉറങ്ങാനായിട്ട് ഒന്ന് ശ്രമിച്ചു.
I'd like to see how peaceful a sleep you have.
അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് എന്നോട് പറയണം എന്തുമാത്രം സമാധാനമായിട്ട് രാത്രിയിൽ ഉറങ്ങാൻ പറ്റിയെന്ന്.
ബിക്കോസ് ഫെയ്ത്ത് ഈസ് ഗോൺ.
അതിന്റെ കാരണം മറ്റൊന്നുമല്ല, വിശ്വാസം എന്ന് പറയുന്ന ഘടകം നഷ്ടപ്പെട്ടു.
യു ഡോണ്ട് നോ വെൻ ദി ഡോർസ് ആർ ഓപ്പൺ, യു ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ.
വാതിലുകളെല്ലാം തുറന്നിടക്കുകയാണ്, എന്താ സംഭവിക്കുന്നതെന്നുള്ളതിന്റെ ഉറപ്പില്ല.
See, every day we are exercising faith and it's always in something outside of us. When the door is open, there's no faith. When it's closed, there's faith.
എല്ലാ ദിവസവും നാം വിശ്വാസം ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വാതിലുകൾ അടച്ചിടക്കുന്ന സമയത്ത് വിശ്വാസമുണ്ട്, വാതിൽ തുറന്നു കിടന്നാൽ വിശ്വാസം നഷ്ടപ്പെട്ടു. അതിന്റെ അർത്ഥം വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ഒരു കാര്യമല്ല, അത് നിങ്ങളിൽ നിന്ന് വെളിയിലുള്ള ഒന്നിലുള്ള വിശ്വാസമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വിശ്വാസം അന്വേഷിച്ച് നിരാശപ്പെടരുത്. നിങ്ങളുടെ വിശ്വാസം യേശുവിലാണ് നിങ്ങൾ
വെക്കുന്നത്. As the concrete bridge,
ee nadiyude moolilla belavathayirikkana concrete palam pole vishwasippan kadiyna urappulla oruvanano.
As a 100-year-old bank,
100 varsham palakkamulla oru nalla bank pole aano Yesu.
As a locked door at night,
raathrile valare bhadramayi adachu pootirikkana oru vaadilu pole aano Yesu.
Then we have faith.
അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് യേശു എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ ഞാൻ പറയാം നിങ്ങൾക്ക് വിശ്വാസമുണ്ട്.
See, your children have faith in you that if they are hungry, you'll somehow or the other get some food for them.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ നിങ്ങളിൽ എന്ത് വിശ്വാസമുണ്ട്, അവർക്ക് വിശക്കുമ്പോൾ എത്ര ഞെരുക്കമാണെങ്കിലും അവരുടെ വിശപ്പിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുമെന്ന് അവർ നിങ്ങളെ വിശ്വസിക്കുന്നില്ല.
Know that even if you don't eat, they will get something for them.
അവർക്കറിയാം നിങ്ങൾ പട്ടിണി കിടന്നാലും അവർക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും ഭക്ഷണം കൊടുക്കുമെന്ന്.
See, that's what the Holy Spirit seeks to bring within us.
പരിശുദ്ധാത്മാവ് ഈ ബോധ്യമാണ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്.
When we are filled with the Holy Spirit,
പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെട്ട് കഴിയുമ്പോൾ,
we see here that we are not orphans anymore.
നാം കാണുന്നത് ഇനിമേലാൽ നാം അനാഥരല്ല.
The second thing Jesus said was concerning the Son. I will come to you.
രണ്ടാമത് യേശു പറഞ്ഞത് പുത്രനെ കുറിച്ച് തന്നെ കുറിച്ച് തന്നെയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും.
So the father will become your father, you won't be an orphan.
സ്വർഗീയ പിതാവ് നിങ്ങൾ അനാഥരായിരിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്വർഗീയ പിതാവുണ്ട്, അവൻ നിങ്ങളുടെ അടുക്കൽ വരും.
One result of the Holy Spirit coming.
പരിശുദ്ധാത്മാവ് വരുന്നതിന്റെ ഒന്നാമത്തെ ഒരു ഫലം അതാണ്.
The other is I will come to you.
രണ്ടാമത്തെ കാര്യം പുത്രനായിരിക്കുന്ന യേശു അവനും നമ്മുടെ അടുക്കൽ വരും.
Wherever I go, I'm going to have Jesus with me.
എവിടെയൊക്കെ ഞാൻ പോയാലും ഏത് സാഹചര്യത്തിലായാലും യേശു കർത്താവ് എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും.
Now turn to Acts chapter 2.
അപ്പോസ്തല പ്രവൃത്തികളുടെ രണ്ടാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം.
We read here that Peter said like this.
പത്രോസ് അപ്പോസ്തലന് ഇങ്ങനെ സംസാരിക്കുന്നത് നാം അവിടെ വായിക്കുന്നു.
He said, you know, Jesus, you crucified Jesus. He tells them that first.
പത്രോസ്
in verse 23
പുരുഷാരത്തോട് സംസാരിക്കുമ്പോൾ 23ാം വാക്യത്തിൽ ആദ്യം പറയുന്നത് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു.
But God raised him up, verse 24.
24ാം വാക്യത്തിൽ തുടർന്ന് പറയുന്നു എന്നാൽ ദൈവം അവനെ
No. I mean, okay. You saw him dead and you saw him risen. Now, how do you know he's gone to the right hand of the Father?
നിങ്ങൾ അപ്പോൾ പത്രോസിനോട് ഇങ്ങനെ ചോദിച്ചെന്ന് വന്നേക്കാം. പത്രോസ് ഇങ്ങനെ നിനക്ക് പറയാൻ ധൈര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? യേശു ക്രൂശിക്കപ്പെടുന്നത് നീ കണ്ടിട്ടുണ്ടാവാം, അവൻ ഉയർത്തെഴുന്നതിന് ശേഷവും അവനെ നീ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അവന് പിതാവിന്റെ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് പോയി അവിടെ ഇരിക്കുന്നതെന്ന് എങ്ങനെ അറിയാവുന്നേ?
You know, when Elijah was taken up, people thought, well, maybe he was thrown over the other side of the river somewhere. We don't know where he's gone.
ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ആ സമയത്തും കുറെ ആളുകൾ അങ്ങനെ വിചാരിച്ചു, ഈ ചുഴലിക്കാറ്റ് ഇങ്ങനെ വന്നിട്ട് അവനെ എടുത്ത് പറപ്പിച്ച് നദിയുടെ അങ്ങേക്കര കാട്ടിലെങ്ങാണ് വിട്ടിട്ടുണ്ടായിരിക്കുമെന്ന്.
That's what happens sometimes when there's a tornado or something. Houses, buildings and people are all lifted up and thrown over somewhere else.
ശക്തമായിരിക്കുന്ന ചുഴലിക്കാറ്റിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. മനുഷ്യരും വീടുകളും വസ്തുക്കളും ഒക്കെ ഇങ്ങനെ പറന്ന ഉയർന്ന മറ്റു സ്ഥലങ്ങളിൽ പോയി പതിക്കാറുണ്ട്.
How do you know whether Jesus went to the right hand of the Father?
യേശു സ്വർഗത്തിലേക്ക് തന്നെയാ പോയെന്നുള്ളത് എങ്ങനെ ഉറപ്പാക്കാൻ പറ്റും?
Maybe it was a tornado. They just lifted him up and we don't know where he fell down somewhere dead again.
ഒരുപക്ഷെ വളരെ ശക്തമായിരിക്കുന്ന ഒരു ചുഴലിക്കാറ്റ് അടിച്ച് യേശുവിനെ ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് പോയിട്ട് എവിടെയെങ്കിലും അവൻ മരിച്ചു വീണു കാണും.
And Peter says, I'll tell you how I know.
എന്നാൽ പത്രോസിനെ നമ്മോടൊരു മറുപടി പറയാനുണ്ട്. ഞാൻ പറയാം എന്തുകൊണ്ടാണ് എനിക്ക് ഈ കാര്യം ഉറപ്പുള്ളതെന്ന്.
He sent the Holy Spirit. Verse 33, that's how I know.
33ാം വാക്യത്തിൽ അവൻ ഇങ്ങനെ പറയുന്നു, അവൻ യേശു ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി ഞങ്ങൾക്ക് എനിക്ക് തന്നിരിക്കുന്നു, അതുകൊണ്ട് എനിക്കറിയാം അവൻ അവിടെയാണ്.
That is like a telegram which the person sends, I've reached.
അത് നമ്മുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവര് ഒരു വിദേശത്ത് എത്തിയതിന് ശേഷം ഒരു ടെലിഗ്രാം ചെയ്യുന്ന പോലെയാണ്, ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു.
That was the gift of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ദാനം എന്ന് പറയുന്നത് ഇതുപോലെയായിരുന്നു.
I have reached the right hand of the Father, Jesus says.
യേശു ഈ കമ്പി സന്ദേശത്തിലൂടെ ഇതാണ് പറയുന്നത്, പിതാവിന്റെ വലതുഭാഗത്ത് ഞാൻ എത്തിയിരിക്കുന്നു.
And I say, that's the assurance the Holy Spirit brings in our heart.
നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉറപ്പ് ഈ വിധത്തിലുള്ള ഉറപ്പാണ്.
That there is an advocate for us at the right hand of the Father.
പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കായിട്ടുണ്ട്.
That every time the accuser accuses us to God, we have an advocate pleading for us.
നമ്മെക്കുറിച്ച് പിശാച് പിതാവിനോട് കുറ്റാരോപണം നടത്തുന്ന സമയത്തെല്ലാം നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുവാൻ ഒരു നല്ല വക്കീല് പിതാവിന്റെ വലതുഭാഗത്തുണ്ട്.
Not only when the devil accuses us.
പിശാച് നമ്മെ കുറ്റം ചുമത്തുമ്പോൾ മാത്രമല്ല,
I have seen through 35 years of serving the Lord full time that the devil's got a lot of agents on earth to help him to accuse us.
കഴിഞ്ഞ 35 വർഷക്കാലം മുഴുവൻ സമയവും കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന എനിക്ക് എന്റെ അനുഭവത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, പിശാച് മാത്രമല്ല ദൈവസന്നിധിയിൽ എന്നെ കുറ്റം ചുമത്തുന്നത്, അവന് ധാരാളം ഏജന്റന്മാരും ഭൂമിയിലുണ്ട്. മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെ ദൈവമക്കളെ കുറ്റം ചുമത്തും.
മോസ്റ്റ് ഓഫ് ദോസ് ഏജന്റ്സ് ആർ നോട്ട് ഇൻ ദ ഹിന്ദു ഓർ മുസ്ലിം കമ്മ്യൂണിറ്റി, ദേ ആർ അമംഗ് ക്രിസ്ത്യൻസ്.
മനുഷ്യരുടെ ഇടയിലുള്ള അങ്ങനെ പിശാചിന്റെ ആളുകളായിട്ട് ഏജന്റ്സ് ആയിട്ടുള്ളവര് ഹൈന്ദവരുടെയോ മുസ്ലിങ്ങളുടെ ഇടയിലല്ല, അവരിൽ മിക്കവരും ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നവരുടെ ഇടയിൽ തന്നെയാണ്.
ഐ കൻ ഹാർഡ്ലി തിങ്ക് ഓഫ് എ ഹിന്ദു ഓർ എ മുസ്ലിം ഹു അക്യൂസ് മീ ഓഫ് എനിതിങ്.
എന്റെ ഓർമ്മയില് ഒരു കാര്യം പോലും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല, ഒരു ഹൈന്ദവ അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്നേഹിതന് എന്നെ എന്തെങ്കിലും കാര്യത്തിൽ കുറ്റാരോപണം നടത്തി ദൂഷണം.
Even nominal Christians, it's very difficult to think of any nominal Christians accusing.
നാമധേയ ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ടവരിൽ പോലും അങ്ങനെ പലരെയും കുറിച്ച് ചിന്തിപ്പാൻ കഴിയുന്നില്ല.
So called believers.
വിശ്വാസികൾ അഭിമാനിക്കുന്നവരാണ് പലപ്പോഴും പിശാചിന്റെ വക്താക്കളായി മാറുന്നത്.
People who have written tracts against me, books against me, taken me to court and everything. It's all believers.
എനിക്കെതിരെ ലേഖനങ്ങൾ എഴുതുകയും പുസ്തകങ്ങൾ എഴുതുകയും കോടതിയിലേക്ക് തന്നെ വലിച്ചിരിച്ചുകൊണ്ട് പോകുകയും ഒക്കെ ചെയ്യുന്നവര് വിശ്വാസികളായ
സ്നേഹിതരാണ്.
യേശുവിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലോ നടന്നത്.
The Greeks and the Romans didn't want to take him to court.
യവനക്കാരും റോമാക്കാരും ഒന്നും യേശുവിനെ പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയില്ല. യഹൂദന്മാരുടെ ന്യായാധിപനായിരുന്ന പീലാത്തോസും യേശുവിനെ കൊല്ലുവാൻ അശേഷമായി.
He was a Roman, he was not a Jew.
അവനൊരു യഹൂദനല്ലായിരുന്നു, അവനൊരു റോമ പൗരനായിരുന്നു.
And the Sadducees, who had wrong doctrine, didn't believe in the resurrection and all, they also were not so keen on killing Jesus.
തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിച്ചിരുന്ന, പുനരുത്ഥാനമില്ലെന്ന് പറഞ്ഞിരുന്ന സദൂക്യർ പോലും യേശുവിനെ ക്രൂശിക്കാൻ കൊല്ലുവാൻ ആഗ്രഹിച്ചില്ല.
അവര്
നാമത്തെ ക്രൈസ്തവ സഭകളിൽ ഉള്ളവരെ
പോലെ.
അന്ന് ഇന്ന് നാം കാണുന്ന ക്രിസ്തീയ വിശ്വാസികളെ അവർക്ക് തുല്യരായിട്ട് അന്ന് നമുക്ക് പരീശന്മാരെ കാണുവാൻ
കഴിയും.
എന്നാൽ ഇങ്ങനെയുള്ള കുറ്റാരോപണങ്ങൾ, അപവാദങ്ങൾ ഒന്നും യേശുവിനെ അല്പം പോലും
അസ്വസ്ഥനാക്കി.
യേശു ഒരിക്കൽ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടുപോകും, എന്നാലും ഞാൻ ഏകനല്ല.
Because he who sent me is with me always.
എന്നെ അയച്ചവൻ എല്ലാ സമയത്തും എന്നോട് കൂടെയുണ്ട്.
Paul once said, all who are in Asia left me.
ഒരിക്കൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ആസിയയിലുള്ള എല്ലാവരും എന്നെ വിട്ടുപോയി.
His last letter, 2 Timothy.
തിമോത്തിയോസിന് എഴുതുന്ന രണ്ടാമത്തെ ലേഖനം തന്റെ അവസാനത്തെ തന്റെ ലേഖനമാണ്.
He said, no one stood with me, but the Lord stood with me.
എന്റെ പ്രതിവാദത്തിൽ ആരും എന്നോട് കൂടെ നിന്നില്ല, എന്നാൽ കർത്താവ് എനിക്ക് തുണ നിന്നു എന്നാണ് അവൻ പറയുന്നത്.
Is what the Holy Spirit brings.
പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ഈ ധൈര്യമാണ്, ഈ ഉറപ്പാണ്.
That's what you need.
സഹോദര സഹോദരി, നിന്റെയും ആവശ്യം ഈ ബോധ്യമാണ്.
You know, one of the things I've discovered in the last 25 years is this.
കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്.
That a lot of believers who are members of good churches with many, many good believers don't seem to grow spiritually so much.
വളരെ നല്ല വിശ്വാസികളെക്കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നല്ല സഭകളിലുള്ള അംഗങ്ങൾ പലപ്പോഴും ആത്മീയമായി വളരുന്നില്ല എന്നുള്ളതാണ്.
But some brother in some lonely place where there is no fellowship, I see him twice a year in the conferences, and that brother has grown so much in the Lord.
Varshathil oru vache rendu pravasham mathram edengilum conferences-il vache mathram njan kaanunna chila sahodarammarundu valare ഏകാന്ത സ്ഥലങ്ങളിലെ തനിയെ കൂട്ടായ്മ പോലും ഇല്ലാതെ കഴിയുന്ന അവര് കർത്താവിൽ വളരെ വേഗത്തിൽ വളരുന്നതായി
കാണും. 25
വർഷം ബാംഗ്ലൂരിലെ സഭയില് എന്നിൽ നിന്നും കർത്താവിന്റെ വചനം ദുർമാനമായി കേട്ടിരിക്കുന്ന പല സഹോദരന്മാരെക്കാളും അധികം കൂട്ടായ്മ പോലും ഇല്ലാത്ത ഈ സഹോദരൻ ഇത്ര വേഗത്തിൽ എങ്ങനെയാണ് വളർച്ച ഉണ്ടാകുന്നത്? ഞാന് ഒരു പാഠം അതിൽ നിന്ന് പഠിക്കുന്നുണ്ട്.
This brother in Bangalore was leaning on me. That brother in that lonely place was leaning on the Lord.
Bangalore-le sabhayilulladayirikkunna ee sahodaran ennil chaari ee 25 varsham jeevichappol oru kootayimum illadirunna idathulla avade nu vanna ee sahodarane karthava yesu christu vil chaaruvan padichu kazhinju.
This brother in Bangalore, any time he had a problem, he'd come to me.
ബാംഗ്ലൂരിലെ സഹോദരൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവന് വേഗത്തിൽ എന്റെ അടുക്കൽ വന്ന് അവരെ അഭിപ്രായം ചോദിക്കാം.
That poor brother, when he has a problem, he doesn't even have a telephone to contact me. Good. So that he can go to the Lord.
എന്നാൽ ഒരു വിദൂര ഗ്രാമത്തിൽ ഒരു കൂട്ടായ്മ പോലും ഇല്ലാതെ കഴിയുന്ന ഈ പാവപ്പെട്ട സഹോദരന് അവൻ എന്നെ ടെലിഫോണിലെങ്കിലും വിളിച്ച് എന്റെ ഉപദേശം ചോദിക്കാനായിട്ട് അവന് കഴിയത്തില്ല. നല്ല കാര്യം തന്നെയാണ്, കർത്താവ് അവന്റെ തുണ നിൽക്കുന്നു.
Because he doesn't have a phone.
അവന് ടെലിഫോൺ ഇല്ലാത്തത് അവന് ഉപകാരമായി.
I tell you, God is so wise.
ദൈവം എത്രയോ ജ്ഞാനിയാണ്.
If he doesn't give you a telephone or your telephone doesn't work, just praise the Lord.
ദൈവം നിനക്ക് ഒരു ടെലിഫോൺ നൽകാതിരിക്കുകയോ, ഇനി ഒരു ടെലിഫോൺ ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ ആ ടെലിഫോൺ ചത്തുകിടന്നാലേ അത് ദൈവത്തിന്റെ ഒരു ജ്ഞാനമാണ് എന്നുള്ളത് നീ അറിയണം.
He wants you to seek the Lord at that time.
ആ സമയത്ത് കർത്താവിനെ ചില സഹോദരന്മാരുടെ അഭിപ്രായം അന്വേഷിക്കാനായിട്ട് പെട്ടെന്ന് വിളിക്കാതെ കർത്താവിന്റെ സന്നിധിയിൽ അവന്റെ ഇഷ്ടം അറിയാനായിട്ട് നീ മുട്ടുകുത്തണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം.
We have this tendency.
നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ഒരു പ്രേരണയുണ്ട്.
ചൈൽഡ് ഇസ് സിക്ക്, ഫസ്റ്റ് പേഴ്സൺ വി തിങ്ക്, വിച്ച് ഡോക്ടർ, വിച്ച് ഹോസ്പിറ്റൽ.
നമ്മുടെ വീട്ടിലെ കുഞ്ഞിന് ഒരു അസുഖം വന്നാൽ, ഒരു പനി വന്നാൽ, ഒന്നാമത് വരുന്ന ചിന്ത ഏത് ആശുപത്രിയിലോട്ടാണ് ഓടേണ്ടത്, ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്.
ഓക്കേ, ഗോ ടു ദ ഡോക്ടർ ഇൻ ഹോസ്പിറ്റൽ, ബട്ട് ലെറ്റ്സ് ഫസ്റ്റ് ഗോ ടു ദ ലോർഡ്.
ആശുപത്രിയോ ഡോക്ടറോ ഇതിനൊന്നും ഞാൻ എതിരല്ല, എന്നാൽ ഞാൻ പറയുന്നത് ആദ്യം കർത്താവിന്റെ അടുക്കിലേക്ക് പോകണം.
And we have a problem, we first go to the Lord.
നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം കർത്താവിന്റെ അടുക്കിലേക്ക് നാം പോകണം.
That's why we need the Holy Spirit.
അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്.
Brings the presence of Jesus right down into me.
പരിശുദ്ധാത്മാവ്, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം എനിക്ക് എത്രയും വലിയൊരു യാഥാർത്ഥ്യമാക്കി തീർക്കുകയാണ്.
Wherever we go,
നാം എവിടെയായിരുന്നാലും ഈ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും.
Any situation,
ഏത് സാഹചര്യത്തിലും അവന്റെ അടുപ്പം നമുക്ക് അറിയാൻ കഴിയും.
I remember the days when I had to stand for long hours in the court.
കോടതി മുറിയിലെ ദീർഘമണിക്കൂറുകളെ നിൽക്കേണ്ടതായ വന്ന സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുന്നു.
I was so happy and I was so much at rest.
ആ സമയത്തും ഞാൻ ഹൃദയത്തിൽ അത്യധികം സന്തുഷ്ടനും സ്വസ്ഥനും ആയിരുന്നു.
Because the Lord was with me.
അതിന്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല, കർത്താവ് എന്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ള ബോധ്യമായിരുന്നു.
It doesn't matter in any situation.
ഏത് സാഹചര്യത്തിൽ ഞാൻ അഭിമുഖീകരിച്ചാലും അതൊരു പ്രശ്നമാകില്ല.
People must see it.
മറ്റുള്ളവർക്ക് അത് ദർശിപ്പാൻ കഴിയണം.
People must see the Lord is with you.
കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ളത് മറ്റുള്ളവർക്ക് സ്പർശിപ്പാൻ കഴിയും.
People see you at work, neighbors, your relatives. They may not agree with you, but they must see that the Lord is with you.
നിങ്ങളോടുകൂടെ ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ അയൽക്കാർ, നിങ്ങളുടെ സ്നേഹിതർ, അവർ എല്ലാ കാര്യത്തിലും നിങ്ങളോട് യോജിച്ചെന്ന് വരികയില്ല, എന്നാൽ അവർ കാണണം കർത്താവായ യേശു നിന്റെ
കൂടെയുണ്ടെന്ന്.
അതായിരിക്കണം നിങ്ങളുടെ സാക്ഷ്യം.
You have no fear because the Lord is with you.
കർത്താവ് നിങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഭയമില്ലാത്തവർ എന്ന് അവർ കാണണം.
The other day when I was traveling in a plane a few years ago from Bangalore to Delhi.
ചില വർഷങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിലേക്ക് ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്
ഒരു സീനിയർ നേവൽ ഓഫീസർ who was my classmate with me in the plane.
ഞാൻ നേവിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പഠിച്ച ആദ്യ നാളുകളിൽ എന്റെ സഹപാഠിയായിരുന്ന വളരെ ഉയർന്ന ഉദ്യോഗത്തിൽ ഇപ്പോൾ നേവിയിൽ ഇരിക്കുന്ന ഒരാൾ എന്റെ അടുത്ത് യാത്ര
ചെയ്തിട്ടുണ്ട്.
ഞങ്ങൾ അടുത്തടുത്ത സീറ്റുകളിൽ ഇരുന്ന് യാത്ര
ചെയ്യുന്നു.
ഞാൻ നേവിയിൽ ആയിരുന്ന നാളുകൾ മുതലേ ഞങ്ങൾ സ്നേഹിതരായിരുന്നു. യേശുവിനെ കുറിച്ച് അദ്ദേഹത്തോട് അന്ന് പറയുമായിരുന്നു, അവൻ എന്നെ അറിയാമായിരുന്നു.
സഡൻലി ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്, ദിസ് പ്ലെയിൻ ബിഗാൻ ടു ഗോ അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് സംതിങ് വാസ് റോങ്.
ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പ്ലെയിന് ഉലച്ചിലുണ്ടാകുന്ന പോലെ തോന്നി. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിമാനം ചാഞ്ചാടുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ പ്ലെയിനിലെ ജോലിക്കാർ ഞങ്ങളോട് പറഞ്ഞു, സീറ്റ് ബെൽറ്റുകളൊക്കെ മുറുക്കാൻ പറഞ്ഞു. എന്റെ പഴയ സ്നേഹിതൻ, നേവിയിലെ വളരെ ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്ന ഇദ്ദേഹം എന്നോട് പറഞ്ഞു,
അദ്ദേഹം പറഞ്ഞ
വാക്കുകൾ എന്താണെന്നറിയാമോ, സാക്ക് ഈ വിമാനത്തിന് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എന്ന് എനിക്കറിയാം, കാരണം നീ ഇതിനകത്തുണ്ട്.
ജെയിൻ
മതസ്ഥനായിരിക്കുന്ന ഒരു അക്രൈസ്തവനായ വ്യക്തിയാണ്.
But he remembered what I stood for 30 years ago when we were together.
Njangal orumichayirunna 30 varsham munpu njan aare vishwasichirunnu, njan endinu vendi ninnirunnu ennu avan ariyunnu.
I never seen him for nearly 30 years.
Ella 30 varsham njan avane kandittu illayirunnu, deerkha naalukku sheshamaanu kandathu.
But he remembers.
Ennal avante ormayil ee satyam undayirunnu.
And if people see something in your life, he'll remember it for years.
Ningalude jeevithathil ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്ന ചിലത് മറ്റുള്ളവർ കണ്ടാൽ വർഷങ്ങളോളം അവരുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു
പോകുകയാണ്.
നിങ്ങൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ അവർ മറന്നുപോയെന്ന് വന്നേക്കാം, എന്നാൽ നിങ്ങളിൽ അവർ കാണുന്ന ഒരു ആത്മാവുണ്ടല്ലോ, അത് അവരുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകുകയില്ല. കർത്താവായ യേശു ക്രിസ്തു എപ്പോഴും കൂടെ നടക്കുന്ന ഒരുവൻ ഒരുവളായിട്ട് നിന്നെ കാണുവാൻ
മറ്റുള്ളവർക്കിടയാണ്.
യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ സംസാരിക്കുവാൻ കഴിയാത്ത ഒന്നും നീ ഒരിക്കലും സംസാരിക്കുകയില്ല എന്ന് അവർക്കറിയാം.
That even when you expose the evil that somebody has done, you will say it in a kind way.
മറ്റുള്ളവർ നിനക്ക് എതിരെ ചെയ്ത ഒരു തിന്മ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും കരുണയുള്ള ഹൃദയത്തോടെ നല്ല ഹൃദയത്തോടെ നിനക്ക് സംസാരിക്കാൻ
കഴിയും.
കയ്പിന്റെ ഒരു ആത്മാവിൽ ഒരിക്കലും അങ്ങനെയുള്ള ഒരു വ്യക്തി സംസാരിക്കുകയില്ല.
You know, Paul said in 2 Timothy.
തിമോത്തിയോസിന്റെ രണ്ടാമത്തെ ലേഖനത്തിൽ പൗലോസ് അങ്ങനെ ഒന്ന് സംസാരിക്കുന്ന ഒരു അവസരം ഒരു സന്ദർഭമുണ്ട്.
Paul says in 2 Timothy and chapter 4 verse 14.
രണ്ട് തിമോത്തിയോസ് നാലാം അധ്യായത്തിലെ 14 വാക്യത്തിൽ ഇങ്ങനെ പൗലോസ് പറയുന്നുണ്ട്.
He said Alexander the coppersmith did me a lot of harm.
ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു.
He said, Paul, why you want to talk about all that?
നിങ്ങൾ ചോദിക്കുമായിരിക്കും, പൗലോസ് എന്തിനാ ഇതൊക്കെ പറയുന്നത്?
He's inspired by the Holy Spirit. Don't question him.
പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായിട്ടാണ് പൗലോസ് ഇത് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഇത് വചനത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദയവായി പൗലോസിനെ നമുക്ക് ചോദ്യം ചെയ്യാതിരിക്കാം.
No, sometimes we have to speak about Alexander the coppersmith.
ചില സമയത്ത് ചെമ്പ് പണിക്കാരനായിരിക്കുന്ന അലക്സാണ്ടറെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരും.
But not in a bitter way.
എന്നാൽ ഒരിക്കലും ഒരു കയ്പിന്റെ ആത്മാവിലായിരിക്കും.
He doesn't say much. He says he did me a lot of harm.
പൗലോസ് ദീർഘമായ പ്രസംഗമൊന്നും ചെയ്തില്ല കേട്ടോ. ഒരു ഒന്ന് രണ്ട് കൊച്ചു വാചകങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അവൻ എനിക്ക് വളരെ ദോഷം ചെയ്തു.
The Lord will repay him according to his deeds.
അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും.
You see, but Paul, aren't you supposed to forgive these people instead of saying the Lord will repay him?
നിങ്ങൾ ചോദിക്കുമായിരിക്കും, പൗലോസ് നീ ഒരു ആത്മീയനും ദൈവ മനുഷ്യനും ഒക്കെ ആണല്ലോ, അവനോട് ക്ഷമിക്കുകയല്ലോ വേണ്ടത്, അതിനു പകരം കർത്താവ് അവന് പകരം കൊടുക്കട്ടെ എന്നാണോ പറയേണ്ടത്?
Paul will say,
പൗലോസ് പറയും,
see, in every sin there are two sides to it.
ഏത് പാപത്തിനും രണ്ട് വശങ്ങളുണ്ട് എന്ന് അവൻ നമ്മെ ഓർപ്പിക്കും.
One is this horizontal aspect where he hurt me.
ഒന്ന് ഈ നമ്മുടെ നിലവാരത്തിലുള്ളതായിരിക്കുന്ന നമ്മുടെ നിലയിലുള്ളതായിരിക്കുന്ന ഒരു 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 തലമുണ്ട് ഈ ഈ പാപത്തിന്.
And Paul says, that part, I have forgiven.
എന്നോടുള്ള വിഷയത്തിൽ അവൻ ചെയ്ത പാപത്തിന്റെ ആ വശമുണ്ടല്ലോ, അതെനിക്ക് വിഷയമേ അല്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു.
When he hurt me, എന്നാൽ he also sinned against God.
എന്നാൽ അവൻ എന്നെ മുറിവേൽപ്പിച്ചപ്പോൾ, എനിക്ക് ദോഷം ചെയ്തപ്പോൾ, എനിക്ക് മാത്രമല്ല ദോഷം ചെയ്തത്, ദൈവത്തിനെതിരെയുമാണ് അവൻ
പാപം. When Cain killed Abel, he also sinned against God.
കയിൻ ഹാബേലിനെ കൊന്നുകളഞ്ഞപ്പോൾ ഹാബേലിനോട് മാത്രമല്ല പാപം ചെയ്തത്, ദൈവത്തോടും പാപം ചെയ്തു.
Even if as Abel was dying, he said, oh, God, please forgive Cain.
ആബേല് മരിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നെന്ന് വിചാരിക്കുക, ദൈവമേ എന്റെ സഹോദരനോട് ക്ഷമിക്കണമേ.
ഓക്കെ, ഹൊറിസോണ്ടൽ പാർട്ട് ഈസ് ഫോർഗിവൻ.
അവന്റെ ഭാഗം, അതായത് ആബേലിനോടുള്ള വിഷയത്തിൽ അത് ക്ഷമിക്കപ്പെട്ടു.
ബട്ട് ഹിസ് ബ്ലഡ് വാസ് സ്റ്റിൽ ക്രൈ ടു ഗോഡ്.
ഞാൻ ദൈവവചനത്തിൽ വായിക്കുന്നത് ഹാബേലിന്റെ രക്തം ഇപ്പോഴും ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ടാണ്.
ദാറ്റ് വെർട്ടിക്കൽ എലമെന്റ് ഓൺലി ഗോഡ് കാൻ ഫോർഗിവ്.
മുകളിലേക്കുള്ളതായിരിക്കുന്ന ആ തലമുണ്ടല്ലോ, ദൈവമായുള്ള ബന്ധത്തിൽ പാപത്തിന്റെ ആ വശം, അതിന് ക്ഷമ കിട്ടണമെന്ന് വരിയില് ഹാബേൽ ക്ഷമിച്ചാൽ പോരാ.
When they crucified Jesus,
യേശുവിനെ അവർ ക്രൂശിച്ചപ്പോൾ,
that the thing they did against Jesus as a man, Jesus said, forgive them.
മനുഷ്യാവതാരം,
they don't know what they're doing.
എടുത്തു വന്ന ദൈവപുത്രൻ ക്രൂശിൽ വെച്ച് പ്രാർത്ഥിച്ചു, പിതാവേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് അറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ, അത് അവരോട് ക്ഷമിച്ചു യേശുവിനെ സംബന്ധിച്ചിടത്തോളം.
But do you think when these people stand at the judgment seat of Christ, God Almighty won't ask them, why did you crucify my son?
നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, യേശുവിനെ ക്രൂശിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തവർ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ പിതാവായ ദൈവം അവരോട് ഇത് ചോദിക്കുകയില്ല എന്ന്, നിങ്ങൾ എന്റെ പുത്രനെ എന്തുകൊണ്ട് ക്രൂശിച്ചു? ഞാൻ വിചാരിക്കും നിശ്ചയമായും ചോദിക്കും.
They'll say, but Jesus forgave us.
അവർ പറയുമായിരിക്കും, അങ്ങയുടെ പുത്രൻ ക്രൂശിൽ കിടന്നുകൊണ്ട് ഞങ്ങളോട് ക്ഷമിച്ചതാണല്ലോ.
Yeah, he forgave this horizontal element, but now I have to judge you as God. That is another aspect.
അപ്പോൾ ദൈവം പറയും, നിങ്ങൾ തമ്മിൽ അന്ന് ഭൂമിയിൽ മനുഷ്യന്റെ തലത്തിലുള്ള ഒരു ക്ഷമ അവൻ നിനക്ക് നൽകിയതാണ്, അത് ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ദൈവമെന്നുള്ള നിലയിൽ, പിതാവെന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളുടെ പാപത്തിന് ന്യായവിധി നടത്തിയേ തീരൂ.
When Stephen was killed, the horizontal element, he forgave them. He said, Lord, don't lay this into their charge.
സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞവരോട് ക്ഷമിക്കണമെന്ന് പിതാവിനോട് അവൻ പ്രാർത്ഥിച്ചു. സ്റ്റേഫാനോസ് ഹൃദയപൂർവ്വം ക്ഷമിച്ചു.
But the vertical element, they are going to answer to God for killing Stephen. That they cannot escape.
എന്നാൽ ദൈവത്തോട് ഉള്ള പാപത്തിന്റെ ആ ഭാഗമുണ്ടല്ലോ, ഒരു നാളിൽ അവനെ കല്ലെറിഞ്ഞു കൊന്നവർ ദൈവ സിംഹാസനത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും.
Have you harmed somebody?
നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ?
As a godly man, he may forgive you.
ദൈവഭക്തനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ദോഷം ചെയ്ത വ്യക്തിയെങ്കിൽ അവൻ നിന്നോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചെന്ന് വരും.
But God can forgive you only when you repent of it.
എന്നാൽ സ്വർഗത്തിലെ ദൈവം നിന്നോട് ക്ഷമിക്കണമെന്ന് രീതിയില് നിന്റെ പാപത്തെക്കുറിച്ച് നീ അനുതപിച്ച് ദൈവത്തോട് നിരപ്രാപിക്കണം.
അലക്സാണ്ടർ ഡിഡ് മീ ഹാം, as far as I am concerned, he is forgiven.
അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, എന്നെ സംബന്ധിച്ചോളം അത് ക്ഷമിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ അവസാന നാളിൽ ദൈവം അവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം അവന് പകരം നൽകും.
ബൈബിൾ സേസ് Don't ever take vengeance because vengeance belongs to the Lord, Romans chapter 12.
Romanagana 12th adhyayathil nam kaanunnathu pole devadanam parayunnathu prathigaram enikkullathu njan pagaram cheyyum adukondu ningal thanne prathigaram
never take your own revenge, Romans 12:19.
Romanagana 12-inte 19th vaakyathilana nam adu kaanunnathu ningal thanne orikkalum prathigaram cheyyadirikkuka.
I will repay, says the Lord.
Njan pagaram nalikkollam ennu Yehovayaaya Karthaavu.
What should we do?
അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്?
Your enemy is hungry, feed him.
നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക.
He is thirsty, give him a drink.
ദാഹിക്കുന്നെങ്കിൽ അവന് കുടിക്കുവാൻ കൊടുക്കുക.
But you can't say, Lord, don't repay him, because the Lord says, I will repay.
നിങ്ങൾക്ക് ഈ നന്മയൊക്കെ അവനോട് ചെയ്ത് ക്ഷമിച്ചതിന് ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, കർത്താവേ നീ ഒന്നും ചെയ്യരുതേ, അവന് പകരം കൊടുക്കല്ലേ എന്ന് പറയാൻ പറ്റത്തില്ല. ദൈവജനം അങ്ങനെയല്ല പറയുന്നത്.
I can only forgive the sin somebody did against me.
എനിക്ക് എതിരെ ചെയ്ത പാപം മാത്രമല്ല എനിക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ.
Supposing somebody cheated me of 1000 rupees.
ആരെങ്കിലും 1000 രൂപ എന്നെ വഞ്ചിച്ചെടുത്തെന്നിരിക്കട്ടെ.
And he cheated this brother also of 1000 rupees.
ഈ മറ്റേ സഹോദരനും 1000 രൂപ മോഷ്ടിച്ച് വഞ്ചിച്ചെടുത്തെന്നിരിക്കട്ടെ.
What can I tell this man?
എന്നെ വഞ്ചിച്ച ഈ സ്നേഹിതനോട് എനിക്ക് എന്താ പറയാൻ?
You don't have to repay me.
എനിക്ക് തിരിച്ചു തരണ്ട, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു.
You don't have to repay him also.
ആ മറ്റേയാളുടെ 1000 രൂപ വഞ്ചിച്ചെടുത്തില്ലേ, അതും നീ കൊടുക്കണ്ട, അതും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു.
How can I say that?
അങ്ങനെ ഞാൻ പറയുന്നത് പോലെ ഇരിക്കും.
That he has to say.
അത് ആ മറ്റേ വഞ്ചിക്കപ്പെട്ട സഹോദരൻ പറയണം, അവനും ക്ഷമിച്ചിരിക്കുന്നു.
So I can only forgive what somebody did against me.
എനിക്കെതിരെ ചെയ്ത തിന്മ ദോഷം അത് മാത്രമേ എനിക്ക് ക്ഷമിക്കാൻ
പറ്റൂ. Sin against me is also sin against God. He has to settle that with God.
എനിക്കെതിരെ ചെയ്യപ്പെട്ടതായിരിക്കുന്ന ആ തിന്മ പാപം അത് ദൈവത്തിനെതിരെയുമുള്ള പാപമാണ്, ദൈവം ക്ഷമിക്കേണ്ട കാര്യം.
The devil has got many accusers.
പിശാചിന് ധാരാളം കുറ്റം പറയുന്ന ഏജന്റുമാരുണ്ട്.
We have an advocate with the Father.
എന്നാൽ നമുക്കായിട്ട് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു പക്ഷവാദം ചെയ്യുന്ന
വക്കീലുണ്ട്.
പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ്, നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീല് പിതാവിന്റെ സന്നിധിയിലുണ്ട്.
ഹാവ് യു എവർ നോട്ടീസ്ഡ് വൈ വാട്ട് ദ ജീസസ് ഈസ് നോട്ട് കോൾഡ് ജസ്റ്റ് ആൻ അഡ്വക്കേറ്റ്?
നിങ്ങൾ ദൈവവചനത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കാര്യം? യേശുവിനെ ഒരു സാധാരണ വക്കീലെന്നല്ല വിളിച്ചിരിക്കുന്നത് കേട്ടോ.
What is it say?
എന്താണ് ആ വക്കീലിനൊരു വിശേഷണമുണ്ട്.
1 John 2:1
ആരാണ് നമ്മുടെ വക്കീല്?
യു സേ ജീസസ് ക്രൈസ്റ്റ്.
യേശു ആണെന്ന് നിങ്ങൾ മിക്കവരും ഉത്തരം പറയും. എന്നാൽ അല്ല,
ജീസസ് ക്രൈസ്റ്റ് ദ റൈച്ചസ്.
അവിടെ നാം കാണുന്നത് നീതിമാനായിരിക്കുന്ന യേശു.
Because even in those days, most advocates were liars.
ഞാൻ കരുതുന്നു ആ കാലഘട്ടത്തിൽ ഈ വചനങ്ങൾ എഴുതപ്പെട്ട ആ കാലത്തും വക്കീലന്മാരെ മിക്കവാറും പേര് അനീതിയുള്ളവരായിരുന്നു.
Means they told lies.
അവരെ കള്ളം പറയുന്നവരായിരുന്നു.
They tried to defend people who should not be defended.
അവര് കുറ്റം ചെയ്ത വ്യക്തികൾ, നീതീകരിക്കപ്പെടാൻ പാടില്ലാത്തവർ, അവർക്ക് വേണ്ടി അവർ കള്ളം പറഞ്ഞ് വാദിക്കുന്നവരായിരുന്നു.
ജീസസ് ക്രൈസ്റ്റ് വോണ്ട് ഡു ദാറ്റ്.
അങ്ങനെയുള്ള വക്കീലന്മാർ കള്ളം പറയുമ്പോൾ യേശു ആകുന്ന വക്കീല് ഒരിക്കലും വ്യാജം പറയുന്നു.
So what we learn from that is,
അതിൽ നിന്ന് നാം പഠിക്കുന്നത് എന്താണ്?
That when you go to this advocate,
ഈ ഒരു പ്രത്യേക നിലയിലുള്ള യേശു ആകുന്ന ഈ വക്കീലിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ
ഡോണ്ട് ട്രൈ ടു ഡിസീവ്
ആ വക്കീലിനെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് അവനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക
ടെൽ ദി ട്രൂത്ത്
സത്യം പറയുവാൻ എപ്പോഴും ഒരുങ്ങുക
ഇഫ് യു ലസ്റ്റഡ് വിത്ത് യുവർ ഐസ് സേ ലോർഡ് ഐ കമ്മിറ്റഡ് അഡൾട്ടറി
നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ മോഹിച്ചെന്ന് വരികില് സത്യസന്ധമായി നിങ്ങളുടെ ഈ വക്കീലിനോട് പറയുക ഞാൻ പാപം ചെയ്ത് കർത്താവെ
ടെൽ ഹിം ദി ട്രൂത്ത്
അവരോട് സത്യം പറയുക
ഇഫ് യു ഗോട്ട് ബിറ്റർനെസ് അഗൈൻസ്റ്റ് സംബഡി ടെൽ ഹിം ലോർഡ് I have bitterness. I have to admit it.
ആരോടെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പുണ്ടെങ്കിൽ സത്യസന്ധതയോട് അവനോട് പറയുക കർത്താവേ എന്റെ ഹൃദയത്തിൽ ഈ വ്യക്തിയോട് കയ്പുണ്ട്
I remember many years ago.
ചില വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാര്യം ഞാൻ ഓർക്കുന്നു
Somebody did me some harm.
ചില ഒരു വ്യക്തി എനിക്ക് എതിരെ ഒരു തിന്മ ചെയ്ത സമയം
I said, Lord, I forgive him.
ഞാൻ പറഞ്ഞു കർത്താവേ ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു
And one day I heard that something bad happened to him or his family I don't remember the details now
vishadavaram njan orkunnilla ennal chila naalil kazhinjappol njan kelkkuvanidayi avano avante kudumbathilulla aarkko valare valare kashtam undaavunna chila sambhavangal undayi
I felt a little happy
ende ullil oru neeriya santhosham undayi ee vaartha kettappo
and the lord said to me you have not forgiven
kartavine aa samayathe vyaktamayi orpichu മകനെ നീ അവനോട് ക്ഷമിച്ചിട്ടില്ല
യു വേർ സിൻസിയർ യു തോട്ട് യു ഹാഡ് ഫോർഗിവൻ
നീ ആത്മാർത്ഥതയോടെ തന്നെയാണ് അന്ന് എന്നോട് പറഞ്ഞത് നീ ക്ഷമിച്ചിരിക്കുന്നുവെന്ന്
ഐ അലോവ് ദിസ് ടു ഹാപ്പൻ
ഞാൻ
യു ഹാവ് നോട്ട് ഫോർഗിവൻ
ഈ ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനും അത് നീ അറിയുവാനും അനുവദിച്ചതാണ് നീ യഥാർത്ഥത്തിൽ ക്ഷമിച്ചില്ല എന്ന് കാണിക്കുക
ഐ തിങ്ക് ഇറ്റ് വാസ് ദി അദർ വേ അറൗണ്ട് ഇഫ് ഐ റിമെമ്പർ ഇറ്റ് വാസ് സംതിങ് ഗുഡ് ദാറ്റ് ഹാപ്പൻഡ് ടു ഹിം ആൻഡ് ഐ ഫെൽറ്റ് ലിറ്റിൽ അൺഹാപ്പി
എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഓർക്കുന്നു അവന് ഒരു വിഷമസ്ഥിതിയല്ല വന്നത് അവന്റെ ജീവിതത്തിൽ ഒരു നന്മ സന്തോഷകരമായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി അവനോടുകൂടെ സന്തോഷിക്കുന്നതിന് പകരം എന്റെ മനസ്സിൽ ഒരു ചെറിയ ദുഃഖമാണ് ഉണ്ടായത് ഒരു പ്രയാസമാണ് ഉണ്ടായത്
And the Lord showed me, see, you're not happy there. That proves you haven't forgiven it.
കർത്താവ് എന്നെ ഓർപ്പിച്ചു നിനക്ക് അതിൽ സന്തോഷിക്കാനായിട്ട് കഴിഞ്ഞില്ല നീ യഥാർത്ഥത്തിൽ അവനോട് ക്ഷമിച്ചില്ല അതാണ് അതിന്റെ കാരണം
And I said, Lord, forgive me.
ആ സമയത്ത് ഞാൻ ഹൃദയംഗമായി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവിനോട് ക്ഷമിക്കണം
ഐ അക്നോളജ്
ഞാൻ ഈ കാര്യം അംഗീകരിക്കുന്നു
ഐ ഹാവ് നോട്ട് ഫുള്ളി ഫോർഗിവൻ ഹിം ഐ തോട്ട് ഐ ഹാഡ്
ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിലും പൂർണ്ണമായ നിലയിൽ ഞാൻ അവനോട് ക്ഷമിച്ചിരുന്നില്ല
ഇഫ് ഐ ഹാഡ് ഫോർഗിവൻ ഹിം ഐ മൈറ്റ് ഹാവ് ബീൻ വെരി ഹാപ്പി വെൻ സംതിങ് ഗുഡ് ഹാപ്പൻസ് ടു ദാറ്റ് ബ്രദർ
ഞാൻ അവനോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചിരുന്നെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടായത് കേൾക്കുമ്പോൾ ഞാനും അവനോട് ചേർന്ന്
സന്തോഷിക്കുമായിരുന്നു
ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ
വിത്ത് അനദർ പേഴ്സൺ
മറ്റൊരാളിനോടുള്ള ബന്ധത്തിൽ
സംതിങ് ബാഡ് ഹാപ്പൻ
മോശമായിരിക്കുന്ന ഒരു കാര്യം സംഭവിച്ചു
ആൻഡ് സമൺ ഹു ഹാഡ് ഹാർംഡ് മീ
എനിക്ക് അതിനു മുൻപ് എന്നോട് ദോഷം പ്രവർത്തിച്ച ഒരു വ്യക്തിയുടെ കാര്യത്തിൽ
റിയലി ഫെൽറ്റ് സാഡ്
ആ വ്യക്തിയുടെ ദുഃഖത്തിൽ അവന്റെ വേദനയിൽ അവനോട് ചേർന്ന് ദുഃഖിക്കുവാൻ അന്ന് എനിക്ക് കഴിഞ്ഞു
പ്ലീസ് heal that person make him okay
ഞാൻ അവനോട് അവനു വേണ്ടി ഹൃദയപൂർവ്വം കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവേ അവനോട് കരുണ തോന്നണമേ അവനെ സൗഖ്യമാക്കണമേ
then I knew that between the first incident and the second incident God had done a work in my heart
അപ്പോൾ എനിക്ക് ഈ കാര്യം മനസ്സിലായി ആദ്യത്തെ ഞാൻ പറഞ്ഞ സംഭവത്തിനും ഇപ്പോൾ പറഞ്ഞ കാര്യത്തിന്റെയും ഇടവേളയിൽ ദൈവം ഒരു പ്രവൃത്തി എന്റെ ഉള്ളിൽ ചെയ്തു കഴിഞ്ഞു
I want to ask you, brothers and sisters,
സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് ഈ കാര്യം ചോദിക്കട്ടെ
Has God done a work in your heart?
നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ
Can you honestly say, God, I'm happy to release all these people.
എന്നോട് ദോഷം ചെയ്ത എല്ലാവരെയും അവരോട് ക്ഷമിച്ചവരെ സ്വന്തമായിട്ട് വിടുവാൻ